2020 ജൂലൈ 18 ശനിയാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് മുഖപ്രസംഗം. ആദ്യ നാളിലെ ജാഗ്രത വീണ്ടെടുക്കണം. കൂടുതൽ ആശങ്കയുളവാക്കുന്ന വിധത്തിലാണ് രാജ്യത്ത് പൊതുവെയും കേരളത്തിൽ പ്രത്യേകിച്ചുമുള്ള കോവിഡ് വ്യാപനം. രാജ്യത്ത് രോഗികളുടെ സംഖ്യ 10 ലക്ഷം കടന്നപ്പോൾ കേരളത്തിൽ 10,000 കടന്നത് കഴിഞ്ഞ ദിവസമാണ്. മാർച്ച് മുതൽ ജൂലൈ 4 വരെ കാലയളവിൽ സംസ്ഥാനത്ത് 4,213 പേർക്കാണ് രോഗം ബാധിച്ചതെങ്കിൽ പിന്നീടുള്ള 10 ദിവസം കൊണ്ട് വൻതോതിലാണ് രോഗവർദ്ധന ഉണ്ടായത്. 12 ദിവസം കൊണ്ട് 6,062 പേർക്ക് രോഗം പിടിപെട്ടു എന്നാണ് കണക്ക്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിൽ ജനങ്ങൾക്കിടയിലുണ്ടായ ആത്മഹത്യാപരമായ വീഴ്ചയും അലംഭാവവും തന്നെയാണ് ഈ സ്ഥിതിവിശേഷം സൃഷ്ടിച്ചത്. മഹാമാരിയുടെ ആദ്യ നാളുകളിൽ കണ്ട കരുതലും ജാഗ്രതയും ക്രമേണ നഷ്ടപ്പെടുകയായിരുന്നു. സമ്പർക്കത്തിലൂടെ രോഗം പകർന്നുകിട്ടിയവരുടെ സംഖ്യ ഓരോ ദിവസവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൈകഴുകൽ, മാസ്ക് ധാരണം, സാമൂഹിക അകലം എന്നീ മുൻകരുതലുകൾ കർക്കശമായി പാലിച്ചാൽ രോഗവ്യാപനത്തോത് ഗണ്യമായി കുറയ്ക്കാനാവുമെന്നത് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്. ഇവയിൽ മാസ്ക് ഉപയോഗം മാത്രമേ കൃത്യമായി പാലിക്കുന്നുള്ളൂ. അതാകട്ടെ, പോലീസ് നടപടി ഭയന്നാണ്. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ വലിയ തോതിലുണ്ടായ രോഗവ്യാപനം ഇതിന്റെ തെളിവാണ്. തലസ്ഥാനത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരിൽ 70-ൽ അധികം പേർക്കാണ് രോഗബാധ. ഇവരിൽ നിന്ന് നഗരവാസികളിൽ ആർക്കൊക്കെ രോഗം പകർന്നു കിട്ടിയിട്ടുണ്ടെന്ന് അറിയാനിരിക്കുന്നതേയുള്ളൂ. സംസ്ഥാനത്തിന് പുറത്തുനിന്നും വിദേശത്തുനിന്നും വൻതോതിൽ പ്രവാസികൾ എത്തുമ്പോൾ രോഗവ്യാപന നിരക്ക് ഉയരുമെന്ന് പ്രതീക്ഷിച്ചതു തന്നെയാണ്. എന്നാൽ ജനങ്ങളുടെ അശ്രദ്ധ കൊണ്ടും കരുതലില്ലായ്മ കൊണ്ടുമാണ് അനിയന്ത്രിത തോതിലുള്ള ഇപ്പോഴത്തെ രോഗപകർച്ച ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ ജനങ്ങൾ കാണിച്ച സുരക്ഷാ കരുതൽ പൂർവാധികം ശക്തമായി ഉൾക്കൊള്ളേണ്ട ഘട്ടമാണ് ഇപ്പോഴത്തേത്. സമ്പർക്കം വഴിയുള്ള രോഗപകർച്ച തടയാൻ ആളുകൾ വിചാരിച്ചാലേ സാധ്യമാകൂ. ആദ്യം തൊട്ടേ ചിട്ടയോടുകൂടിയ നടപടികൾ കൈക്കൊള്ളുന്ന ആരോഗ്യവകുപ്പും മറ്റ് സർക്കാർ വകുപ്പുകളും ഇപ്പോഴും ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നത് ആശ്വാസകരമാണ്. രോഗികൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ചികിത്സാ കേന്ദ്രങ്ങൾ വർദ്ധിച്ച തോതിൽ ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി സ്ഥിരം ആശുപത്രികൾക്ക് പുറമേ ലഭ്യമായ എല്ലാ വലിയ കെട്ടിടങ്ങളും സ്കൂൾ കോളേജ് മന്ദിരങ്ങളും മാത്രമല്ല ആധുനിക സ്റ്റേഡിയങ്ങൾ വരെ ചികിത്സാ കേന്ദ്രങ്ങളായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. രോഗലക്ഷണങ്ങളുമായി എത്തുന്നവരെയും പ്രഥമഘട്ടം ചികിത്സ വേണ്ട രോഗികളെയും ഇത്തരം പ്രഥമഘട്ട ചികിത്സാ കേന്ദ്രത്തിലാക്കിയാൽ മതിയാകും. രോഗികളിൽ നല്ലൊരു വിഭാഗത്തിന് ഇവിടങ്ങളിലെ ചികിത്സ കൊണ്ട് തന്നെ ഭേദമാകും. രോഗസ്ഥിതി മൂർച്ഛിച്ചാൽ മാത്രം കൂടുതൽ സൌകര്യമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയാൽ മതിയാകും. ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ചാണ് ഇത്തരത്തിലൊരു ചികിത്സാ സംവിധാനവുമായി സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ വളരെ ഫലപ്രദമായ സംവിധാനമാണിത്. മെഡിക്കൽ കോളേജ് പോലുള്ള വലിയ ആശുപത്രികളെ അധിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചിതമാക്കാനും ഇതുവഴി സാധിക്കും. പ്രാദേശിക തലത്തിൽ കോവിഡ് ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കാൻ ജില്ലകൾക്ക് 10 കോടി രൂപ വീതം സർക്കാർ അനുവദിച്ചത് നന്നായി. തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഇതിനായി സ്വന്തം ഫണ്ടിൽ നിന്ന് പണം നൽകാൻ അനുമതി നൽകിയിട്ടുണ്ട്. വലിയ സ്വകാര്യ ആശുപത്രികളും കോവിഡ് ചികിത്സയ്ക്ക് സർക്കാരുമായി സഹകരിക്കാൻ ധാരണയിലെത്തിയിട്ടുണ്ട്. രോഗവ്യാപനം കൃത്യമായി കണ്ടെത്താനും പ്രതിരോധ ചികിത്സാ നടപടികൾ സത്വരമായി സ്വീകരിക്കാനും ആളുകൾക്കിടയിൽ കോവിഡ് പരിശോധന ഇപ്പോഴത്തേതിന്റെ പല മടങ്ങ് വർദ്ധിപ്പിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. സമ്പർക്ക രോഗികൾ ഏറെയുള്ള തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ അടിയന്തരമായി പരിശോധനകൾ വിപുലമാക്കണം. രോഗവ്യാപനത്തിന് സാധ്യതയുള്ള പൊതുയിടങ്ങളിലും കടകമ്പോളങ്ങളിലും ആൾക്കൂട്ടം തടയാൻ കർക്കശ നടപടികൾ എടുക്കണം. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആളുകൾ പുറത്തിറങ്ങുന്നത് തടയുക തന്നെ വേണം. പൊതുനിരത്തുകളിലും സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലും നടക്കാറുള്ള സമരങ്ങൾ ജൂലൈ 31 വരെ നിർത്തിവയ്ക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തീരുമാനിച്ചത് നല്ല കാര്യമാണ്. ഇത്തരം സമരങ്ങൾക്കെതിരെ ഹൈക്കോടതിയും ഉത്തരവിറക്കിയത് സ്മരണീയമാണ്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം അപകടകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനും രോഗപ്രതിരോധം ശക്തമാക്കുന്നതിനും സഹായകമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ പരിഗണനയ്ക്കായി 8 നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി കണ്ടു. 8 നിർദ്ദേശങ്ങളും സർക്കാരിന് എളുപ്പം നടപ്പാക്കാൻ കഴിയുന്നവ തന്നെയാണ്. ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടാനും ഫലം വേഗത്തിൽ ലഭ്യമാക്കാനും പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പരിശോധന കിറ്റുകളും ഇപ്പോൾ സുലഭമാണ്. ലാബുകളും കൂടുതൽ വന്നിട്ടുണ്ട്. അതുപോലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും ആദ്യഘട്ട ചികിത്സാ കേന്ദ്രങ്ങളിലും പ്രദേശങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ലോക്ഡൌൺ പ്രദേശങ്ങളിൽ അർഹരായവർക്കെല്ലാം ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശവും പരിഗണന അർഹിക്കുന്നത് തന്നെ. രോഗവ്യാപനത്തിൽ കാണുന്ന ക്രമാനുഗത വർധന പരിഭ്രാന്തിക്കിടയാക്കിയിട്ടുണ്ടെങ്കിലും ജനങ്ങൾ ഒറ്റക്കെട്ടായി വിചാരിച്ചാൽ രോഗത്തെ പിടിച്ചു നിർത്താൻ ഇപ്പോഴും കഴിയുമെന്നതിൽ സംശയം വേണ്ട. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർക്കശമായി പാലിക്കാൻ ജനങ്ങൾ തയ്യാറാകണം. ജാഗ്രതയും കരുതലുമാണ് രോഗനിയന്ത്രണത്തിന്റെ അടിസ്ഥാന മന്ത്രമെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. രോഗികളുടെ സംഖ്യ 10,000 കടന്നിട്ടും മരണനിരക്ക് ലോകത്തിൽ വെച്ച് ഏറ്റവും കുറവ് കേരളത്തിലാണെന്നത് ആശ്വാസകരമാണ്. നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ കരുത്താണത്. മഹാമാരിയിൽ പ്രാണൻ വെടിയേണ്ടി വന്ന ആയിരക്കണക്കിന് ആളുകളെ ഓർത്ത് മറ്റ് സംസ്ഥാനങ്ങൾ ഉയരുമ്പോൾ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ആയിരങ്ങളെ ഓർത്താണ് കേരളം ആശ്വാസം കൊള്ളുന്നത്.